ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ലിൻസ സിറാജ്. പ്രധാന വാർത്തകൾ. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിനുള്ള പ്രചാരണം ഊർജിതം. സമ്മതിദായകരെ നേരിൽ കണ്ട് വോട്ട് അഭ്യർത്ഥിക്കാനുള്ള തിരക്കിൽ സ്ഥാനാർത്ഥികൾ. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ജില്ലാതല പ്രവർത്തനങ്ങൾ വിലയിരുത്തി സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ. സ്വകാര്യ മേഖലയിലുള്ളവർക്ക് വോട്ട് ചെയ്യാൻ അവധി നൽകണമെന്ന് നിർദ്ദേശം. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ ഭാഗമായി എന്യൂമറേഷൻ ഫോം പൂരിപ്പിച്ച് നൽകിയവർ കരട് വോട്ടർ പട്ടികയിൽ ഉണ്ടാകുമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ യു കേൽക്കർ. നാവികസേനാ ദിനാഘോഷങ്ങളുടെ ഭാഗമായി തിരുവനന്തപുരം ശംഖുമുഖത്ത് നടന്ന ഫുൾ ഡ്രസ് റിഹേഴ്സൽ കാണികളുടെ മനം കവർന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് നാളെ രാവിലെ 11 മണിക്ക്. ദിത്വ ചുഴലിക്കാറ്റ് തമിഴ്നാട് തീരത്തോട് അടുക്കുന്നു. തമിഴ്നാട്, പുതുച്ചേരി, തെക്കൻ ആന്ധ്രാപ്രദേശ് തീരങ്ങളിൽ ജാഗ്രതാ നിർദ്ദേശം. വാർത്തകൾ വിശദമായി. സംസ്ഥാനത്ത് തദ്ദേശ തെരഞ്ഞെടുപ്പിനുള്ള പ്രചാരണം ഊർജിതം. സമ്മതിദായകരെ നേരിൽ കണ്ട് വോട്ട് അഭ്യർത്ഥിക്കാനുള്ള തിരക്കിലാണ് സ്ഥാനാർത്ഥികൾ. December 9, 11 തീയതികളിലാണ് വോട്ടെടുപ്പ്. ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകളുടെ വിതരണവും ആരംഭിച്ചിട്ടുണ്ട്. ആദ്യഘട്ട പരിശോധന കഴിഞ്ഞ് പ്രവർത്തന സജ്ജമായ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകളാണ് ജില്ലകളിലെ സ്ട്രോങ് റൂമുകളിൽ നിന്ന് വിതരണ കേന്ദ്രങ്ങളിലേക്ക് കൊണ്ടുപോകുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വിവിധ ജില്ലകളിലെ പ്രവർത്തനങ്ങൾ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ എ ഷാജഹാൻ വിലയിരുത്തി. സ്ഥാനാർത്ഥിയുടെ പ്രചാരണ വാഹനത്തിന് വരണാധികാരിയുടെ മുൻകൂർ അനുമതി വാങ്ങണമെന്നും സ്വകാര്യ ആവശ്യങ്ങൾക്കുള്ള വാഹനങ്ങളിൽ പ്രചാരണം പാടില്ല എന്നും അദ്ദേഹം പറഞ്ഞു. സ്വന്തം ജില്ലയ്ക്ക് പുറത്ത് ജോലി ചെയ്യുന്ന വോട്ടർമാർക്ക് സ്വന്തം ജില്ലയിലെ പോളിംഗ് സ്റ്റേഷനിലെത്തി വോട്ട് ചെയ്യുന്നതിന് പ്രത്യേക അനുമതി നൽകാനും നിർദ്ദേശം നൽകി. ജില്ലാ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ, ജനറൽ ഒബ്സർവർമാർ, ചെലവ് നിരീക്ഷകർ എന്നിവർ ഓൺലൈൻ യോഗത്തിൽ പങ്കെടുത്തു. വോട്ടെടുപ്പിന്റെ തൊട്ടടുത്ത ദിവസം പ്രവൃത്തി ദിവസമാണെങ്കിൽ പോളിംഗ് ഉദ്യോഗസ്ഥർക്ക് അന്നുകൂടി ഡ്യൂട്ടി ലീവ് അനുവദിക്കണമെന്ന് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർദ്ദേശം നൽകി. പോളിംഗ് ഡ്യൂട്ടിക്ക് നിയോഗിക്കപ്പെടുന്ന ഉദ്യോഗസ്ഥരുടെ ഡ്യൂട്ടി കാലയളവ് തെരഞ്ഞെടുപ്പിന്റെ തലേദിവസം രാവിലെ മുതൽ പോളിംഗ് ദിവസം പോളിംഗ് സാധനങ്ങൾ സ്വീകരണ കേന്ദ്രത്തിൽ തിരികെ ഏൽപ്പിക്കുന്നതുവരെയാണ്. സ്വകാര്യ മേഖലയിൽ ജോലി ചെയ്യുന്ന സമ്മതിദായകർക്കും വോട്ട് രേഖപ്പെടുത്തുന്നതിന് വേതനത്തോടുകൂടിയുള്ള അവധി നൽകണമെന്നും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കൊല്ലം കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പ് പ്രചാരണം ചൂടേറി. 3 മുന്നണികളുടെയും സ്ഥാനാർത്ഥികൾ വാശിയോടെ പ്രചാരണം തുടരുന്നു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കൊല്ലം ജില്ലാ പ്രതിനിധി നീരജ് ലാൽ.
പരിചയസമ്പന്നരും പുതുമുഖങ്ങളുമായ മികച്ച സ്ഥാനാർത്ഥികളെ രംഗത്തിറക്കിയാണ് 3 മുന്നണികളുടെയും പോരാട്ടം. വികസന മുരടിപ്പ്, അഴിമതി, മാലിന്യ പ്രശ്നം, തെരുവുനായ ശല്യം, കുടിവെള്ള പ്രശ്നം, റോഡുകളുടെ ദുസ്ഥിതി തുടങ്ങിയ വിഷയങ്ങൾ ഉയർത്തിക്കാട്ടിയാണ് UDF NDA സ്ഥാനാർത്ഥികളുടെ പ്രചാരണം. 25 വർഷമായി നടപ്പാക്കിയ വികസന പദ്ധതികൾ എടുത്തുകാട്ടിയാണ് LDFന്റെ പ്രചാരണം. വീടുകളിലെത്തി വോട്ടർമാർക്ക് ലഘുലേഖകൾ നൽകി വോട്ടഭ്യർത്ഥിക്കുന്ന തിരക്കിലാണ് സ്ഥാനാർത്ഥികൾ. പ്രചാരണത്തിന്റെ 1-ാം ഘട്ടത്തിൽ 3 മുന്നണികളുടെയും സംസ്ഥാന നേതാക്കൾ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പ് ക്യാമ്പയിനുകൾ പങ്കെടുത്തു കഴിഞ്ഞു. LDF 38, UDF 10, NDA 6, സ്വതന്ത്രൻ 1, ഇങ്ങനെയാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലെ ജയം.
കോട്ടയത്ത് തദ്ദേശ തെരഞ്ഞെടുപ്പിനുള്ള വോട്ടിംഗ് യന്ത്രങ്ങൾ നഗരസഭകളിലെയും ബ്ലോക്ക് പഞ്ചായത്തുകളിലെയും വിതരണ കേന്ദ്രങ്ങളിലേക്ക് എത്തിച്ചു തുടങ്ങി. യന്ത്രങ്ങൾ സൂക്ഷിച്ചിരിക്കുന്ന ഏറ്റുമാനൂർ സത്രം വെയർഹൌസിൽ നിന്ന് ബ്ലോക്ക് മുനിസിപ്പൽ റിട്ടേണിംഗ് ഓഫീസർമാർ കൈപ്പറ്റി. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം 2-ാം ഘട്ടത്തിന്റെ ഭാഗമായി രാജ്യത്ത് 50,73,00,000 എന്യൂമറേഷൻ ഫോമുകൾ വിതരണം ചെയ്തതായി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. ഈ ഘട്ടത്തിൽ ഉൾപ്പെട്ട മൊത്തം 51 കോടി വോട്ടർമാരുടെ 99.53% ഫോം ലഭ്യമാക്കിയിട്ടുണ്ട്. അന്തിമ വോട്ടർ പട്ടിക February 7 പ്രസിദ്ധീകരിക്കും. അനർഹരെ വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവാക്കണം എന്നതാണ് തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ ലക്ഷ്യമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ യു കേൽക്കർ. December 4 കാത്തിരിക്കാതെ എന്യൂമറേഷൻ ഫോമുകൾ എത്രയും വേഗം പൂരിപ്പിച്ചു നൽകണമെന്ന് അദ്ദേഹം അഭ്യർത്ഥിച്ചു.
73%ഓളം നമുക്ക് ഡിജിറ്റൈസ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് ഇതുവരെ. 85%+ ഫോംസ് ആൾക്കാർ പൂരിപ്പിച്ച് തിരിച്ച് നൽകിയിട്ടുമുണ്ട്. സോ ഇന്ന് നാളെ നമ്മൾ എല്ലാ ജില്ലയിലും ഡിജിറ്റൈസേഷൻ ക്യാമ്പ്സ് അതുപോലെ തന്നെ കളക്ഷൻ ക്യാമ്പ്സ് ഒക്കെ നമ്മൾ ഓർഗനൈസ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ജനങ്ങളോട് അഭ്യർത്ഥന, ഇന്ന് നാളെ പരമാവധി ആൾക്കാർ ഈ ഫോംസ് പൂരിപ്പിച്ച് തരണം. December 4 വെയിറ്റ് ചെയ്യാതെ കയ്യിലുള്ള ഫോംസ് കിട്ടുവാണെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് ഡിജിറ്റൈസ് ചെയ്യാൻ സാധിക്കും.
എന്യൂമറേഷൻ ഫോം പൂരിപ്പിച്ച് നൽകിയവരെല്ലാം കരട് വോട്ടർ പട്ടികയിൽ ഉണ്ടാകുമെന്നും മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ പറഞ്ഞു. നൂതന സംരംഭമായ ECINET ആപ്പ് കൂടുതൽ ഉപയോക്തൃ സൌഹൃദമാക്കുന്നതിനുള്ള നിർദ്ദേശങ്ങൾ തേടി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. അടുത്തമാസം 27 ആപ്പിലെ സബ്മിറ്റ് എ സജഷൻ ടാബിലൂടെ ജനങ്ങൾക്ക് നിർദ്ദേശങ്ങൾ സമർപ്പിക്കാം. ECINET പ്ലാറ്റ്ഫോം 2026 ജനുവരിയിൽ ഔദ്യോഗികമായി പുറത്തിറക്കുകയാണ് ലക്ഷ്യം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് നാളെ രാവിലെ 11 മണിക്ക് ആകാശവാണിയുടെ എല്ലാ നിലയങ്ങളും ദൂരദർശനും പരിപാടിയുടെ 128-ാം പതിപ്പ് പ്രക്ഷേപണം ചെയ്യും. ഹിന്ദി പ്രക്ഷേപണം കഴിഞ്ഞാൽ ഉടൻ തന്നെ പ്രാദേശിക ഭാഷകളിൽ മൻ കി ബാത് കേൾക്കാം. ഡിസംബർ മാസത്തെ റേഷൻ വിതരണം 2-ാം തീയതി ആരംഭിക്കുമെന്ന് പൊതുവിതരണ ഉപഭോക്തൃ കമ്മീഷണർ അറിയിച്ചു. ഈ മാസത്തെ റേഷൻ ഇനിയും കൈപ്പറ്റാത്തവർ ഇന്ന് തന്നെ കൈപ്പറ്റണം. ഡിസംബർ 1 സംസ്ഥാനത്തെ എല്ലാ റേഷൻ കടകൾക്കും അവധിയായിരിക്കും. ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന പ്രത്യേക പരിപാടിയായ നല്ല വാർത്ത എല്ലാ ശനിയാഴ്ചയും വൈകുന്നേരം 6:40 പ്രക്ഷേപണം ചെയ്യുന്നതാണ്. ഇന്ന് 6:30 പ്രാദേശിക വാർത്തകൾക്ക് ശേഷം നല്ല വാർത്ത കേൾക്കാം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
നാവികസേനാ ദിനാഘോഷങ്ങളിൽ പങ്കെടുക്കുന്നതിനായി രാഷ്ട്രപതി ദ്രൌപദി മുർമു ബുധനാഴ്ച തിരുവനന്തപുരത്തെത്തും. ശംഖുമുഖം ബീച്ചിൽ നടക്കുന്ന ആഘോഷങ്ങളിൽ നാവികസേനയുടെ പോരാട്ട വീര്യം പ്രദർശിപ്പിക്കുന്ന അഭ്യാസ പ്രകടനങ്ങൾ അരങ്ങേറും. നാവികസേനാ മേധാവി അഡ്മിറൽ ദിനേശ് കെ ത്രിപാഠി നയിക്കുന്ന പരിപാടിയാണ് നടക്കുന്നത്. നാവിക ദിനാഘോഷങ്ങളുടെ ഭാഗമായി നടക്കുന്ന അഭ്യാസ പ്രകടനങ്ങളുടെ ഫുൾ ഡ്രസ് റിഹേഴ്സൽ ഇന്ന് തിരുവനന്തപുരം ശംഖുമുഖം ബീച്ചിൽ നടന്നു. വിശദാംശങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിയക്കോട്.
ഇന്ത്യൻ നാവികസേന അതിന്റെ പോരാട്ട വീര്യവും കഴിവും പുറത്തെടുത്ത അഭ്യാസ പ്രകടനങ്ങളായിരുന്നു സേനാംഗങ്ങൾ ഫുൾ ഡ്രസ് റിഹേഴ്സലിലൂടെ ഇന്ന് കാഴ്ചവച്ചത്. നാവികസേനാ ദിനാഘോഷത്തിന്റെ ചടങ്ങിന്റെ റിഹേഴ്സലും ഇതോടൊപ്പം നടന്നു. അടുത്ത മാസം 1-ാം തീയതിയും ഇതേ രീതിയിൽ ഫുൾ ഡ്രസ് റിഹേഴ്സൽ നടക്കും. നാവികസേനാ മേധാവി അഡ്മിറൽ ദിനേശ് കെ ത്രിപാഠിയുടെ നേതൃത്വത്തിലാണ് പരിപാടി നടക്കുന്നത്. 40,000 പേർക്ക് നേരിട്ട് കാണാനാകുന്ന വിധത്തിലാണ് നാവികസേനാ ദിനാഘോഷ ചടങ്ങ് ഒരുക്കിയിരിക്കുന്നത്.
സാങ്കേതിക മേഖലയിലെ പുരോഗതിയെ പൂർണ്ണമായും ഉപയോഗപ്പെടുത്തിയുള്ള മുന്നേറ്റമാണ് സേനാ വിഭാഗങ്ങളിൽ നടക്കുന്നതെന്ന് സംയുക്ത സേനാ മേധാവി ജനറൽ അനിൽ ചൌഹാൻ. ഏഴിമല നാവിക അക്കാദമിയിൽ പരിശീലനം പൂർത്തിയാക്കിയ കേഡറ്റുകളുടെ പാസിംഗ് ഔട്ട് പരേഡിനെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. വെല്ലുവിളികൾ ഏറ്റെടുത്തുകൊണ്ട് കേഡറ്റുകൾ മുന്നോട്ട് പോകണമെന്ന് അദ്ദേഹം പറഞ്ഞു. 34 വനിതാ കേഡറ്റുകൾ ഉൾപ്പെടെ 232 കേഡറ്റുകളാണ് പാസിംഗ് ഔട്ട് പരേഡിൽ പങ്കെടുത്തത്. സംസ്ഥാനത്ത് ചിലയിടങ്ങളിൽ മഴ. പത്തനംതിട്ട, ഇടുക്കി, പാലക്കാട്, മലപ്പുറം, വയനാട് എന്നീ ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം നൽകി. ശക്തമായ കാറ്റിന് സാധ്യതയുള്ളതിനാൽ കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ശ്രീലങ്കയിൽ നാശം വിതച്ച ദിത്വ ചുഴലിക്കാറ്റ് നിലവിൽ തമിഴ്നാടിന്റെ തീരത്തേക്ക് നീങ്ങുന്നു. തമിഴ്നാട് തീരങ്ങളിൽ നാളെ വരെ മണിക്കൂറിൽ 70 കിലോമീറ്റർ വേഗതയിൽ ശക്തമായ കാറ്റ് വീശാൻ സാധ്യതയുള്ളതിനാൽ തീരദേശങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. തമിഴ്നാട്, പുതുച്ചേരി, തെക്കൻ ആന്ധ്രാപ്രദേശ് തീരങ്ങളിൽ ജാഗ്രതാ നിർദ്ദേശം നൽകി. പ്രതികൂല കാലാവസ്ഥയെ തുടർന്ന് വിവിധ വിമാന സർവീസുകൾ തടസ്സപ്പെട്ടു. ആലപ്പുഴ കൈനകരിയിൽ ഗർഭിണിയായ യുവതിയെ കൊലപ്പെടുത്തിയ കേസിലെ 2-ാം പ്രതിക്കും ആലപ്പുഴ അഡീഷണൽ സെഷൻസ് 3-ാം കോടതി വധശിക്ഷ വിധിച്ചു. കേസിലെ 2-ാം പ്രതി കൈനകരി സ്വദേശിനി രജനിക്കാണ് വധശിക്ഷ വിധിച്ചത്. 1-ാം പ്രതി മലപ്പുറം സ്വദേശി പ്രബീഷിന് കോടതി നേരത്തെ വധശിക്ഷ നൽകിയിരുന്നു. പുന്നപ്ര സ്വദേശി അനിതയെ കൊലപ്പെടുത്തിയ കേസിലെ പ്രതികൾക്കാണ് ശിക്ഷാവിധി. കണ്ണൂർ ചെറുപുഴ ചിറ്റാരിക്കൽ കാറ്റാംകവലയിൽ ശബരിമല തീർത്ഥാടകർ സഞ്ചരിച്ച ബസ് നിയന്ത്രണം വിട്ട് താഴ്ചയിലേക്ക് മറിഞ്ഞുണ്ടായ അപകടത്തിൽ ഒരാൾ മരിച്ചു. മൈസൂർ സ്വദേശി ഹരീഷാണ് മരിച്ചത്. അപകടത്തിൽ 46 പേർക്ക് പരിക്കേറ്റു. ഇതിൽ 5 പേരുടെ നില ഗുരുതരമാണ്. മലയോര ഹൈവേയിലാണ് അപകടമുണ്ടായത്. അന്നദാനത്തിന്റെ ഭാഗമായി ശബരിമലയിൽ ചൊവ്വാഴ്ച മുതൽ ഭക്തർക്ക് സദ്യ വിളമ്പിത്തുടങ്ങും. ഉച്ചയ്ക്ക് 12 മുതൽ 3 മണിവരെയാണ് പായസം ഉൾപ്പെടെ 7 വിഭവങ്ങളെങ്കിലും ഉൾപ്പെടുന്ന സദ്യ വിളമ്പുന്നത്. സ്റ്റീൽ പ്ലേറ്റും സ്റ്റീൽ ഗ്ലാസുമാണ് ഉപയോഗിക്കുക. നവീകരണത്തിന്റെ ഭാഗമായി KSEB യുടെ ടോൾ ഫ്രീ കസ്റ്റമർ കെയർ തടസ്സപ്പെടും. 1912 എന്ന ടോൾ ഫ്രീ നമ്പർ ഇന്ന് രാത്രി 11 മണി മുതൽ നാളെ പുലർച്ചെ 3 മണിവരെ പൂർണ്ണമായോ ഭാഗികമായോ തടസ്സപ്പെടുമെന്ന് KSEB അറിയിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിനുള്ള പ്രചാരണം ഊർജിതം. സമ്മതിദായകരെ നേരിൽ കണ്ട് വോട്ടഭ്യർത്ഥിക്കാനുള്ള തിരക്കിൽ സ്ഥാനാർത്ഥികൾ. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ജില്ലാതല പ്രവർത്തനങ്ങൾ വിലയിരുത്തി സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. സ്വകാര്യ മേഖലയിലുള്ളവർക്ക് വോട്ട് ചെയ്യാൻ അവധി നൽകണമെന്നും നിർദ്ദേശം. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ ഭാഗമായി എന്യൂമറേഷൻ ഫോം പൂരിപ്പിച്ചു നൽകിയവർ കരട് വോട്ടർ പട്ടികയിൽ ഉണ്ടാകുമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ യു കേൽക്കർ. നാവികസേനാ ദിനാഘോഷങ്ങളുടെ ഭാഗമായി തിരുവനന്തപുരം ശംഖുമുഖത്ത് നടന്ന ഫുൾ ഡ്രസ് റിഹേഴ്സൽ കാണികളുടെ മനം കവർന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് നാളെ രാവിലെ 11 മണിക്ക്. ദിത്വ ചുഴലിക്കാറ്റ് തമിഴ്നാട് തീരപ്രദേശത്തോടടുക്കുന്നു. തമിഴ്നാട്, പുതുച്ചേരി, തെക്കൻ ആന്ധ്രാപ്രദേശ് തീരങ്ങളിൽ ജാഗ്രതാ നിർദ്ദേശം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.